आप सुन रहे हैं रेडियो रवीश।
नमस्कार, मैं रवीश कुमार। दिस पॉडकास्ट हैज बीन जनरेटेड बाय आर्टिफिशियल इंटेलिजेंस। द वॉइस यू विल नाउ हियर इज नॉट माइंड बट जनरेटेड बाय अ मशीन। वी आर ट्राइंग टू रीच न्यू ऑडियंसेस एंड दस मेकिंग यूज ऑफ व्हाट एआई हैज टू ऑफर। देयर माइट बी सम ट्रांसलेशन रिलेटेड इन एक्यूरेसीज। इन दैट केस प्लीज रेफर टू आवर मेन वीडियो।
ഹലോ, ഞാൻ രവീഷ് കുമാർ. 200 വർഷം പഴക്കമുള്ള സ്ഥാപനവും ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്കുമായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 48 കോടി ഉപഭോക്താക്കൾക്ക് സേവനം നൽകുന്നു. എന്നിട്ടും 21 ദിവസത്തിനുള്ളിൽ ഇലക്ടറൽ ബോണ്ടുകളുടെ കണക്കുകൾ വെളിപ്പെടുത്താൻ കഴിയില്ലെന്ന് അടുത്തിടെ പ്രസ്താവിച്ചത് പലർക്കും ആശങ്ക ഉയർത്തുന്നു. ഇലക്ടറൽ ബോണ്ടുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകാൻ 136 ദിവസമെടുക്കുമെന്ന് അവകാശപ്പെട്ട് അതിന്റെ മാനേജർമാർ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയതുമുതൽ അതിന്റെ വിശ്വാസ്യതയ്ക്ക് പേരുകേട്ട ബാങ്കിന് പരിഹാസം നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇത് വ്യാപകമായ ഊഹാപോഹങ്ങൾക്കും 16,000 കോടി രൂപയുടെ തട്ടിപ്പ് സ്റ്റേറ്റ് ബാങ്ക് മറച്ചുവെക്കുമെന്ന ഭയത്തിനും ഇടയാക്കി. ഈ കാലതാമസത്തിന് പിന്നിൽ തീരുമാനമെടുക്കുന്നവർക്ക് ഐഡന്റിറ്റികളും പേരുകളും മുഖങ്ങളുമുണ്ട്. ഇന്ന് ഞങ്ങൾ ഈ വ്യക്തികളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ലക്ഷ്യമിടുന്നു. ബാങ്കിന്റെ അപ്പീലിൽ സുപ്രീം കോടതി ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. എന്നാൽ സംഭാവനയുമായി ബന്ധപ്പെട്ട അഴിമതികളിൽ ഉൾപ്പെട്ടവരുടെ പേരുകൾ തിരഞ്ഞെടുപ്പിന് മുമ്പ് വെളിപ്പെടുത്തില്ലെന്ന് ഭയന്ന് കാലതാമസം ഇതിനകം തന്നെ പലരെയും നിരാശരാക്കിയിട്ടുണ്ട്. ബാങ്കിന്റെ പേരും ലോഗോയും പരക്കെ അംഗീകരിക്കപ്പെട്ടതിനാൽ പേരുകളിലും മുഖങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നിർണായകമാണ്. ഉദാഹരണത്തിന്, കോൺഗ്രസ് പാർട്ടി സ്റ്റേറ്റ് ബാങ്കിന്റെ ലോഗോ ഒരു താക്കോൽ ദ്വാരമായി അവതരിപ്പിക്കുന്ന ഒരു പോസ്റ്റർ പുറത്തിറക്കി. ആൻഡ് ക്വോട്ട്, ആരാണ് SBI ഒളിച്ചിരിക്കുന്നത്, ആൻഡ് ക്വോട്ട് എന്ന അടിക്കുറിപ്പോടെ പ്രധാനമന്ത്രി മോദി അതിലൂടെ ഒളിഞ്ഞുനോക്കുകയാണെന്ന് സൂചിപ്പിക്കുന്നു. ലോഗോകൾ മാത്രമല്ല, വ്യക്തികളും ബാങ്കിന്റെ പ്രവർത്തനങ്ങൾക്ക് ഉത്തരവാദികളാണെന്ന് ഈ ഇമേജറി സൂചിപ്പിക്കുന്നു. നോട്ട് അസാധുവാക്കൽ സമയത്ത് അധിക സമയം വേണമെന്ന് ഒരു ബാങ്കും അവകാശപ്പെട്ടില്ല. അവരെല്ലാം പെട്ടെന്ന് പ്രവർത്തിച്ചു. അപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയ്ക്ക് ഇപ്പോൾ 136 ദിവസം ആവശ്യമായി വരുന്നത് എന്തുകൊണ്ട്? ആരാണ് ഇതിന് പിന്നിൽ തീരുമാനമെടുത്തവർ? ഇലക്ടറൽ ബോണ്ടുകൾ വിൽക്കാൻ സ്റ്റേറ്റ് ബാങ്കിനു മാത്രമേ അധികാരമുള്ളൂ എന്നത് ശ്രദ്ധേയമാണ്. എന്നിരുന്നാലും 15 ഫെബ്രുവരിയിലെ തീരുമാനത്തെ തുടർന്ന് ഈ ബോണ്ടുകളുടെ വിൽപ്പന നിർത്തിവെക്കുകയും ഭരണഘടനാവിരുദ്ധമായി കണക്കാക്കുകയും ചെയ്തു. SBI ചെയർമാൻ ദിനേശ് കുമാർ കാരെയെക്കുറിച്ച് പറയാം. 2.25 ലക്ഷത്തിലധികം ജീവനക്കാരുള്ള ഒരു ബാങ്കിനെ നയിക്കുന്ന അദ്ദേഹത്തിന്റെ സാന്നിധ്യം ശ്രദ്ധ ആകർഷിക്കുന്നു. എന്നിട്ടും അവന്റെ പദവി അവന്റെ സ്ഥാനത്തെ മാത്രം അടിസ്ഥാനമാക്കിയുള്ളതാണോ? കാരയുടെ നേതൃത്വത്തിൽ 22,217 ഇലക്ടറൽ ബോണ്ടുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ വൈകിപ്പിക്കാനുള്ള ബാങ്കിന്റെ തീരുമാനം അതിന്റെ പ്രശസ്തിയെ അപകടത്തിലാക്കി. പ്രതിദിനം 23,000 ഡിജിറ്റൽ സേവിംഗ്സ് അക്കൗണ്ടുകൾ തുറക്കുന്ന ഒരു ബാങ്ക് ഈ ടാസ്കിന് 136 ദിവസം വേണമെന്ന് അവകാശപ്പെടുകയാണെങ്കിൽ അതിന്റെ നേതൃത്വത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ അനിവാര്യമാണ്. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള നിയമനങ്ങൾക്കായുള്ള കാബിനറ്റ് കമ്മിറ്റി അനുവദിച്ച 10 മാസത്തെ കാലാവധി നീട്ടി നൽകുന്ന ദിനേശ് കുമാർ കാരിയുടെ കാലാവധി 2023 ഒക്ടോബറിൽ അവസാനിക്കുന്നതിന് ഒരു ദിവസം മുമ്പാണ് ഈ വിപുലീകരണം ലഭിച്ചത്. 2024 ഓഗസ്റ്റ് വരെ അദ്ദേഹം അധ്യക്ഷനായി തുടരും. ഈ വിപുലീകരണം അനുയോജ്യമായ പകരക്കാരനെ കണ്ടെത്തിയില്ല. 10 മാസത്തിനുള്ളിൽ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. തന്റെ വിപുലീകരണ സമയത്ത് താൻ ഡാറ്റ വിശകലനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നുവെന്ന് കാര പരാമർശിച്ചു. ഇപ്പോൾ ഇലക്ടറൽ ബോണ്ട് ഡാറ്റ വിശകലനം ചെയ്യാൻ അദ്ദേഹം 4 മാസത്തെ അഭ്യർത്ഥിക്കുന്നു. അത്തരം സാഹചര്യങ്ങളിൽ തന്റെ യോഗ്യതയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തുന്നു. ബാങ്കിനെ തന്നെ ചോദ്യം ചെയ്യാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് അതിന്റെ ചെയർമാനെ ചോദ്യം ചെയ്തുകൂടാ? ദിനേശ് കുമാർ കര തന്റെ പൈതൃകം ഇങ്ങനെ ഓർക്കണമെന്ന് ആഗ്രഹിക്കുമോ? ബാങ്കിംഗിൽ 40 വർഷത്തെ അനുഭവപരിചയമുള്ള അദ്ദേഹം വഞ്ചനാപരമായ സംഭാവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ സംരക്ഷിക്കാൻ തന്റെ പ്രശസ്തി പണയപ്പെടുത്തുന്നത് ചിന്തനീയമാണോ? സ്റ്റേറ്റ് ബാങ്കിന്റെ തീരുമാനത്തെ രാജ്യത്തിന്റെ ഭരണഘടനയോടും ജനാധിപത്യത്തോടുമുള്ള വഞ്ചനയായി ചിലർ വിലയിരുത്തുന്നു. അതിനെതിരെ വിമർശനം ശക്തമാകുന്നു. ഈ പശ്ചാത്തലത്തിൽ നമ്മുടെ ചർച്ച ദിനേശ് കുമാർ കരയെ ചുറ്റിപ്പറ്റിയാണ്. കാരണം ആരുടെ നേതൃത്വത്തിലാണ് സ്റ്റേറ്റ് ബാങ്ക് ഇത്തരമൊരു സുപ്രധാന തീരുമാനമെടുക്കുക എന്നതിനെക്കുറിച്ച് സംസാരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഭരണഘടനാ വഞ്ചന നടത്തിയവരുടെയും 1,000,000,000 കോടികൾ സംഭാവന ചെയ്തവരുടെയും പേരുകൾ 15 മാർച്ച് വരെ വെളിപ്പെടുത്തില്ല എന്നാണ് ഈ തീരുമാനത്തിന്റെ അർത്ഥം. അതിനാൽ തീരുമാനമാകാത്തതിനാൽ അത്തരമൊരു വ്യക്തിയുടെ പേര് പരാമർശിക്കുന്നത് പ്രധാനമാണ്. സ്റ്റേറ്റ് ബാങ്കിന്റെ ലോഗോ അല്ലെങ്കിൽ സൈൻബോർഡ് വഴി ഈ തീരുമാനങ്ങൾ എടുക്കുന്ന പ്രമുഖ വ്യക്തികളെക്കുറിച്ച് അറിയേണ്ടത് അത്യാവശ്യമാണ്. ദിനേശ് കുമാർ കാര 2020 ഒക്ടോബറിൽ സ്റ്റേറ്റ് ബാങ്കിന്റെ ചെയർമാനായി. കൊമേഴ്സിൽ പശ്ചാത്തലവും ഡൽഹി സർവകലാശാലയിൽ നിന്ന് MBA നേടിയിട്ടുണ്ട്. 1984 മുതൽ അദ്ദേഹം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എസ് ബി ഐയെ അതിന്റെ 5 അസോസിയേറ്റ് ബാങ്കുകളുമായും ഭാരതീയ മഹിളാ ബാങ്കുമായും ലയിപ്പിക്കുന്നതിൽ അദ്ദേഹം നിർണായക പങ്ക് വഹിച്ചു. ഒരു ഘട്ടത്തിൽ എസ് ബി ഐയിലെ റിസ്ക്, ഐഇടി, കംപ്ലയൻസ് എന്നിവയുടെ ഉത്തരവാദിത്തവും ദിനേശ് കരക്കുണ്ടായിരുന്നു. ഇത് ഐഇടി മേഖലയിലെ അദ്ദേഹത്തിന്റെ വിപുലമായ അനുഭവത്തെ സൂചിപ്പിക്കുന്നു. 2022 മുതൽ 23 വരെ സാമ്പത്തിക വർഷത്തിൽ അദ്ദേഹത്തിന്റെ ശമ്പളം മുൻവർഷത്തെ അപേക്ഷിച്ച് 7.5% വർദ്ധിപ്പിച്ചതായി ഫിനാൻഷ്യൽ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തു. എന്തുകൊണ്ടാണ് ഇത് പത്രത്തിൽ പ്രചരിപ്പിച്ചതെന്ന് വ്യക്തമല്ല. ബാങ്ക് അതിന്റെ ഡിജിറ്റൽ വിജയത്തെക്കുറിച്ച് വീമ്പിളക്കുന്നു. എന്നിട്ടും എന്തുകൊണ്ട് ഇലക്ടറൽ ബോണ്ടുകളുടെ വിവരങ്ങൾ ഡിജിറ്റലായി പരിപാലിക്കുന്നില്ല? അങ്ങനെയാണെങ്കിൽ ഡാറ്റ പൊരുത്തപ്പെടുത്താനും നൽകാനും 3 ആഴ്ചയ്ക്ക് പകരം 4 മാസമെടുക്കുന്നത് എന്തുകൊണ്ട്? 2023 ഡിസംബറിൽ ദിനേശ് കുമാർ കാര CNBC TV18 പറഞ്ഞു, ഡിജിറ്റൽ നമുക്കെല്ലാവർക്കും ഒരു പ്രധാന മുൻഗണനയാണ്. ഞങ്ങളുടെ ഡിജിറ്റൽ കഴിവുകൾ വർദ്ധിപ്പിക്കാൻ ഞങ്ങൾ അതിൽ വൻതോതിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ നിങ്ങൾ ആദ്യം കാണുന്നത് ചെയർമാൻ ദിനേശ് കുമാർ കാരയിൽ നിന്നുള്ള ഒരു സന്ദേശമാണ്. അവിടെ സ്റ്റേറ്റ് ബാങ്ക് കഴിഞ്ഞ വർഷം എന്താണ് നേടിയതെന്ന് അദ്ദേഹം വിശദമാക്കുന്നു. 2023 സാമ്പത്തിക വർഷത്തിൽ എസ് ബി ഐ 1.25 കോടി റെഗുലർ സേവിങ്സ് അക്കൗണ്ടുകൾ തുറന്നിട്ടുണ്ടെന്നും അതിൽ 64% ഡിജിറ്റൽ മാർഗങ്ങളിലൂടെയാണ് തുറന്നതെന്നും അദ്ദേഹം പരാമർശിക്കുന്നു. 2022 ഇബാ വാർഷിക ബാങ്കിംഗ് ടെക്നോളജി അവാർഡുകൾ പ്രകാരം മികച്ച ഡിജിറ്റൽ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന വിഭാഗത്തിൽ തുടർച്ചയായി 4ാം തവണയും എസ് ബി ഐക്ക് അവാർഡ് ലഭിച്ചു എന്നതും ശ്രദ്ധേയമാണ്. ദിനേശ് കുമാർ കാര മാനേജിംഗ് ഡയറക്ടറായിരുന്നപ്പോഴും 2 വർഷത്തെ കാലാവധി നീട്ടി നൽകിയിരുന്നു. 2019 അദ്ദേഹം മാനേജിംഗ് ഡയറക്ടറായി കാലാവധി പൂർത്തിയാക്കുമ്പോൾ മോദി സർക്കാർ അദ്ദേഹത്തിന് 2 വർഷത്തെ കാലാവധി നീട്ടി നൽകി. 2020 ഒക്ടോബറിലാണ് അദ്ദേഹത്തെ ചെയർമാനായി നിയമിച്ചത്. നിലവിൽ 10 മാസത്തേക്ക് ചെയർമാൻ കാലാവധി നീട്ടിയിരിക്കുകയാണ്. അതേസമയം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാനേജിംഗ് ഡയറക്ടർ അശ്വിനി കുമാർ തിവാരിയുടെ കാലാവധി 2 വർഷത്തേക്ക് കൂടി നീട്ടിയിട്ടുണ്ട്. വ്യക്തമായും 2 വർഷത്തെ കാലാവധി നീട്ടി നൽകാൻ അദ്ദേഹം വളരെ കഴിവുള്ള ഒരു വ്യക്തിയായിരിക്കണം. ഇത്രയും കഴിവുള്ള ഒരാളുണ്ടായിട്ടും 21 ദിവസത്തിനകം 22,217 ബോണ്ടുകളുടെ വിവരങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകുന്നതിൽ സ്റ്റേറ്റ് ബാങ്കിന് എങ്ങനെ പരാജയപ്പെടും? വിവരങ്ങൾ നൽകാൻ ബാങ്കിന് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വിശ്രമമില്ലാതെ പ്രവർത്തിക്കാമായിരുന്നില്ലേ? ലക്ഷ്യങ്ങൾ കൈവരിക്കേണ്ടി വരുമ്പോൾ അവർ രാവും പകലും എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും ദീർഘനേരം ശാഖയിൽ തങ്ങുമെന്നും ലക്ഷ്യത്തിലെത്തുന്നതിന്റെ സമ്മർദ്ദം സഹിക്കുമെന്നും ബാങ്ക് ജീവനക്കാർ മനസ്സിലാക്കുന്നില്ലേ? പിന്നെ എന്തുകൊണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഈ വെല്ലുവിളി ഏറ്റെടുക്കുകയും സുപ്രീംകോടതിയുടെ ഉത്തരവ് പാലിക്കുകയും ചെയ്തില്ല? അശ്വിനി കുമാർ തിവാരിയാണ് എസ് ബി ഐയുടെ മാനേജിംഗ് ഡയറക്ടർ. അദ്ദേഹത്തിന്റെ കാലാവധി 2024 ജനുവരിയിൽ അവസാനിക്കേണ്ടതായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് 2 വർഷത്തെ നീട്ടി നൽകി. അശ്വിനികുമാർ തിവാരിയുടെ കാലാവധി നീട്ടിയതോടെ പലർക്കും മാനേജിംഗ് ഡയറക്ടറാകാനുള്ള സാധ്യതകൾ എന്നേക്കുമായി അവസാനിച്ചേക്കാം. നിയമനങ്ങൾക്കായുള്ള കാബിനറ്റ് കമ്മിറ്റി ഇവർക്ക് സർവീസ് വിപുലീകരണം നൽകിയത് ഈ വിഷയത്തിന്റെ ഉന്നതലത്തെ സൂചിപ്പിക്കുന്നു. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും മന്ത്രിസഭാ സമിതിയിലുണ്ട്. സുപ്രീംകോടതി വിധി നടപ്പാക്കുന്നതിൽ വീഴ്ച വരുത്തി കാലാവധി നീട്ടിക്കൊണ്ടുപോയ ഈ ഉദ്യോഗസ്ഥരെ ഉടൻ തൽസ്ഥാനത്തുനിന്ന് മാറ്റണമെന്നാണ് ചട്ടം. നേതൃത്വം ഏറ്റെടുക്കാൻ മറ്റു ഉദ്യോഗസ്ഥർക്ക് അവസരം ലഭിക്കണം. സർവീസ് നീട്ടുന്നതും സർക്കാരിന്റെ ആനുകൂല്യമായാണ് കാണുന്നത്. എന്റെ കാര്യം മനസ്സിലായോ? അശ്വിനികുമാർ തിവാരിക്ക് പുറമെ മറ്റൊരു മാനേജിംഗ് ഡയറക്ടർക്ക് കൂടി കാലാവധി നീട്ടി നൽകിയിട്ടുണ്ട്. 2023 ജനുവരിയിൽ SES ഷെട്ടിക്ക് 2 വർഷത്തെ വിപുലീകരണം ലഭിച്ചു. ഇത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ SBI 13 വ്യക്തികളുള്ള ബോർഡിൽ വിപുലീകരണം അനുവദിച്ച 3ാമത്തെ അംഗമായി. ബോർഡിലെ 13 അംഗങ്ങളിൽ ഒരു വനിതാ മാനേജിംഗ് ഡയറക്ടർ മാത്രമാണുള്ളത്. സ്വാതി ഗുപ്ത മുഴുവൻ സമയ ഡയറക്ടറായി സേവനമനുഷ്ഠിക്കുന്നു. 2012 മുതൽ 2017 വരെ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷന്റെ കൌൺസിലറായും സോണൽ ചെയർമാനായും പ്രവർത്തിച്ചതിന്റെ പശ്ചാത്തലം ബാങ്ക് എടുത്തു പറഞ്ഞു. തുടർന്ന് 2017 മുതൽ 2022 വരെ മുനിസിപ്പൽ കോർപ്പറേഷന്റെ വിദ്യാഭ്യാസ സമിതിയിൽ നോമിനേറ്റഡ് അംഗമായി. ഒരു സാമൂഹിക പ്രവർത്തകനും വിദ്യാഭ്യാസ വിക്ഷണനുമായ ഗുപ്തയുടെ രാഷ്ട്രീയ ബന്ധങ്ങൾ അവ്യക്തമാണ്. എന്നിരുന്നാലും സോഷ്യൽ മീഡിയ ചില സ്ഥിതിവിവരക്കണക്കുകൾ വെളിപ്പെടുത്തുന്നു. 2013 അവർ BJP നേതാവ് വിജയ് ഗോയലിനൊപ്പമുള്ള ഫോട്ടോയും കെജ്രിവാളിനെ വിമർശിക്കുന്ന ഒരു പോസ്റ്ററും BJPയുടെ തിരഞ്ഞെടുപ്പ് ചിഹ്നം ഉൾക്കൊള്ളുന്ന ഒരു ഫേസ്ബുക്ക് പേജ് അവളുടെ പേരിൽ നിലവിലുണ്ട്. എന്നാൽ അതിന്റെ ആധികാരികതയും അവളുടെ നേരിട്ടുള്ള ഇടപെടലും അനിശ്ചിതത്വത്തിലാണ്. ഡയറക്ടറായി നിയമിതയായിട്ടും അവളുടെ രാഷ്ട്രീയ പശ്ചാത്തലം മാധ്യമങ്ങളിൽ കാര്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നില്ല. ബാങ്കിന്റെ ബോർഡിൽ അംഗത്തെ നിയമിക്കാനുള്ള അവകാശം കേന്ദ്ര സർക്കാരിൽ നിക്ഷിപ്തമാണ്. സ്റ്റേറ്റ് ബാങ്കിന്റെ ചെയർമാൻ ഉൾപ്പെടെ 3 ബോർഡ് അംഗങ്ങൾ കാലാവധി നീട്ടി നൽകുന്നതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇത് ബാങ്കിന്റെ ആസൂത്രണത്തെയും പ്രതികരണ സമയത്തെയും കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തുന്നു. പ്രത്യേകിച്ചും 6 മാർച്ചിന്റെ സമയപരിധിക്ക് 2 ദിവസം മാത്രം ശേഷിക്കെ അവസാന നിമിഷം ബാങ്ക് അപ്പീലിന് പ്രേരിപ്പിച്ച സുപ്രീംകോടതി തീരുമാനത്തിന്റെ വെളിച്ചത്തിൽ അത്തരം പ്രവർത്തനങ്ങൾ നേതൃത്വത്തിന്റെ മുൻഗണനകളെ പ്രതിഫലിപ്പിക്കുന്നു. സജീവമായ മാനേജ്മെന്റിനേക്കാൾ സേവനത്തിലും സമയവിപുലീകരണത്തിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വാർഷിക റിപ്പോർട്ട് അതിന്റെ ഡിജിറ്റൽ ആപ്ലിക്കേഷനായ യോനോയ്ക്കായി 6 കോടിയിലധികം ഉപയോക്താക്കളെ പ്രശംസിക്കുന്നു. പ്രതിദിനം ശരാശരി 5.5 ലക്ഷം ഇടപാടുകൾ ഡിജിറ്റലായി നടക്കുന്നു. കൂടാതെ പ്രതിദിനം 1 കോടി ലോഗിനുകളും യോനോയിലേക്ക്. ശാരീരികവും ഡിജിറ്റൽ സാന്നിധ്യവും സമന്വയിപ്പിച്ച് ഭൗതികമായി സർവവ്യാപിയായിരിക്കേണ്ടതിന്റെ ആവശ്യകത റിപ്പോർട്ട് ഊന്നിപ്പറയുന്നു. എന്നിരുന്നാലും ഫിസിക്കൽ ബോണ്ടുകളുടെ ഡിജിറ്റൽ പകർപ്പിന്റെ അഭാവം പോലുള്ള ബാങ്കിന്റെ ഡിജിറ്റൽ തയ്യാറെടുപ്പിനെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർന്നുവരുന്നു. ഇലക്ടറൽ ബോണ്ടുകൾക്കായി SBI IT സംവിധാനത്തിനായി 1.5 കോടി രൂപ ചെലവഴിച്ചതായി റിട്ടയർഡ് കമാൻഡർ ലോകേഷ് ബത്ര വിവരാവകാശ നിയമത്തിലൂടെ വെളിപ്പെടുത്തി. ജസ്റ്റിസ് ദീപക് ഗുപ്ത, കരൺ താപ്പറുമായുള്ള അഭിമുഖത്തിൽ ഇലക്ടറൽ ബോണ്ടുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉടനടി പങ്കിടാനുള്ള സന്നദ്ധതയ്ക്കുള്ള സുപ്രീംകോടതിയുടെ 2019 ഉത്തരവിനോടുള്ള SBI യുടെ പ്രതികരണത്തെ തികച്ചും പരിഹാസ്യമാണ് എന്ന് വിമർശിച്ചു. യോനോ ആപ്പിൽ നിന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓരോ പാദത്തിലും 100 കോടി രൂപ സമ്പാദിക്കുന്നു. എന്നിട്ടും 22,217 ഇലക്ടറൽ ബോണ്ടുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകാൻ അത് പാടുപെടുകയാണ്. ബാങ്കിന്റെ ഡിജിറ്റൽ മുന്നേറ്റങ്ങളും ഇലക്ടറൽ ബോണ്ടുകൾ കൈകാര്യം ചെയ്യുന്ന രീതിയും തമ്മിലുള്ള ഈ പൊരുത്തക്കേട് അതിന്റെ ഉദ്ദേശ്യങ്ങളെക്കുറിച്ച് സംശയം ജനിപ്പിക്കുകയും അതിന്റെ അപ്പീലുകൾ രാഷ്ട്രീയ വെളിച്ചത്തിൽ കാണിക്കുകയും ചെയ്യുന്നു. ഇലക്ടറൽ ബോണ്ട് കേസിൽ ഹർജി സമർപ്പിച്ച സംഘടനയായ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് ADR ഈ ആശങ്കകൾ ഉയർത്തിക്കാട്ടി സുതാര്യതയ്ക്കും ഉത്തരവാദിത്തത്തിനുമുള്ള ബാങ്കിന്റെ പ്രതിബദ്ധതയെ ചോദ്യം ചെയ്തു. സ്റ്റേറ്റ് ബാങ്കിന്റെ അപ്പീലിനെ എതിർക്കുമെന്ന് ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അറിയിച്ചു. രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി ബാങ്കിനെ ഉപയോഗിക്കുന്നതിനെതിരെ സംഘടന ഒരു പത്രക്കുറിപ്പിൽ അറിയിച്ചു. സ്റ്റേറ്റ് ബാങ്ക് എല്ലാ വിവരങ്ങളും വേഗത്തിലും സുതാര്യമായും വെളിപ്പെടുത്തണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. ഹലോ, ഞാൻ രവീഷ് കുമാർ.